Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
വിദിതം നാമ വിധിക്രിയ അതിശയന അർത്ഥം തത് വിധിക്രിയാകർമ്മഭൂതം ക്വചിത് കിഞ്ചിത് കസ്യചിത് വിദിതം സ്യാദിതി സർവമേവ വ്യാകൃതം തത് വിദിതമേവ തത് തസ്മാത് അന്യത് ഇത്യർത്ഥ. അവിദിതം അജ്ഞാതം തർഹി ഇതി പ്രാപ്തേ ആഹ അഥോ അവിദിത വിദിത വിപരീത അവ്യാകൃത അവദ്യാലക്ഷണ അവ്യാകൃത ബീജാത് അതിത്യുപരിയർത്ഥേ ലക്ഷണയ അന്യതിത്യർത്ഥ. പറയും സത്യമേവം പ്രത്യക്ഷ വിപ്രമാണേന പരപ്രത്യായേതും ശക്യ ആഗമേന ശക്യത ഏവം പ്രത്യായേതും പ്രത്യക്ഷാദി പ്രമാണങ്ങൾ കൊണ്ട് ആർക്കും ആരെയും ഗ്രഹിപ്പിക്കാൻ സാധ്യമല്ല. പക്ഷേ ഉപദേശ പരമ്പരയിലൂടെ അത് ബോധിപ്പിക്കുന്നു, അത് ബോധിച്ചുകൊണ്ടുവരിക്കുന്നു. ആഗമമാണ് ഇവിടെ പറയുന്നത്. എങ്ങനെയാണ് അതിനെ ബോധിപ്പിക്കുന്നതെന്ന് പരമാത്മതത്വത്തെ ഒരു ഭാഗത്ത് പറഞ്ഞു അത് ഗ്രഹിക്കാൻ കഴിയില്ല, അതിനെ കുറിച്ച് പറയാൻ കഴിയില്ല, അതിനെ ബോധിപ്പിക്കാൻ സാധ്യമല്ല. എന്നിട്ട് പറയുന്നു ഉപദേശ പരമ്പരയിലൂടെ അതിനെ ബോധിപ്പിക്കുന്നു, ബോധിക്കുന്നു. ഇതിന് ഈ പറയുന്നതിന് വൈരുദ്ധ്യമൊന്നുമില്ല. ഉപദേശ പരമ്പരയിൽ എങ്ങനെയാണ് ഇതിനെ ബോധിപ്പിക്കുന്നതെന്ന് മനസ്സിലായാൽ ഇതിനറിയാൻ കഴിയുമെന്ന് പറയുന്നത് ഇതിനറിയാൻ കഴിയില്ലെന്ന് പറയുന്നതിനും തമ്മിൽ വൈരുദ്ധ്യമില്ല. അതിനു വേണ്ടിയിട്ടാണ് ആ ശ്രുതി ഇവിടെ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിനെ ബോധിപ്പിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ താല്പര്യം എന്താണ്? അന്യദേവ തദ്വിദിത അധോ അവിദിതാദി അന്യദേവ പൃഥകേവ തത് യത് പ്രകൃതം. ഇവിടെ എന്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്? ശ്രോത്രാദീനാം ശ്രോത്രാദി, ചെവിയുടെ ചെവി, കണ്ണിൻ്റെ കണ്ണ്, മനസ്സിൻ്റെ മനസ്സ്, ഇതെല്ലാം പറഞ്ഞ ആത്മവസ്തുവിനെ കുറിച്ചാണ്. അഭിഷേകം ചേഷം കണ്ണിന്റെ കണ്ണായിരിക്കുന്നു, പക്ഷെ കണ്ണിന് കാണാൻ കഴിയുന്നില്ല. ചെവിയുടെ ചെവിയായിരിക്കുന്നു, പക്ഷെ ചെവിക്കതിനെ കേൾക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ സാറിന് നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ള എന്താണ്? കണ്ണ് എല്ലാത്തിനെയും കാണുന്നു, പക്ഷേ കണ്ണിനെ അതിന് കാണാൻ പറ്റുന്നില്ല. ആത്മാശ്രയദോഷം. ചെവി കേൾക്കുന്നു, ചെവിയെ കേൾക്കാൻ കഴിയുന്നില്ല. ശ്രവണേന്ദ്രിയത്തെ ഇവിടെ തന്നെ പറയുന്നത് കണ്ണിന് അതിനെ കാണാൻ കഴിയുന്നില്ലെന്നല്ല, കണ്ണിൻ്റെയും ഒരു കണ്ണുണ്ട്, കണ്ണിന് സ്വയം അതിനെ കാണാൻ കഴിയുന്നില്ല എന്നതുപോലെ തന്നെ കണ്ണിൻ്റെ ഒരു കണ്ണുണ്ട്, അതിനെ കണ്ണിന് കാണാൻ കഴിയുന്നില്ല. കണ്ണിനെന്തുകൊണ്ട് കണ്ണിനെ കാണാൻ കഴിയുന്നില്ല? കാരണം സ്വരൂപത്തിൽ പ്രവൃത്തി സംഭവിക്കത്തില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ വിശദീകരിച്ചാണ് അതിൻ്റെ പ്രവൃത്തി അതിൽ സംഭവിക്കത്തില്ല. ഭാഷകാരൻ പറഞ്ഞു അഗ്നി അതിനെ സ്വയം ദഹിപ്പിക്കുന്നില്ല. ഉദാഹരണങ്ങൾ പറഞ്ഞു. കണ്ണിൻ്റെ കണ്ണിനെ എന്തുകൊണ്ട് കാണാൻ കഴിയുന്നില്ല? കണ്ണിൻ്റെ വാസ്തവ സ്വരൂപം എന്ന് പറയുന്നത് അതാണ്. കണ്ണല്ല കണ്ണിൻ്റെ വാസ്തവ സ്വരൂപം. കണ്ണിന് ഒരു വാസ്തവ സ്വരൂപമുണ്ട്, അതിനെയാണ് കണ്ണിൻ്റെ കണ്ണെന്ന് പറയുന്നത്. അതുപോലെ ചെവിക്കൊരു വാസ്തവ സ്വരൂപമുണ്ട്, സ്വരൂപത്തിൽ അതിൻ്റെ പ്രവൃത്തി സംഭവിക്കത്തില്ല. പിന്നെ കത്തി കൊണ്ട് നമ്മളെല്ലാത്തിനെയും മുറിക്കും, പക്ഷെ കത്തിക്ക് അതിനെ മുറിക്കാൻ കഴിയും. സ്വരൂപത്തിൽ അതിൻ്റെ പ്രവൃത്തി സംഭവിക്കത്തില്ല. അത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. ഒന്നിൻ്റെയും പ്രവൃത്തി ആ സ്വരൂപത്തിൽ സംഭവിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ കണ്ണിൻ്റെ കണ്ണിനെ എന്തുകൊണ്ട് കാണാൻ കഴിയുന്നില്ല? അഭിഷേകം ചേഷം അതെന്തുകൊണ്ട് അഭിഷേകമായിരിക്കുന്നു? കണ്ണിൻ്റെ കണ്ണാണതിൻ്റെ വാസ്തവ സ്വരൂപം. അവിടെ അത് പ്രവർത്തിക്കുന്നില്ല, അതിന് കാണാൻ കഴിയുന്നില്ല. പക്ഷെ കണ്ണിന് നമുക്കറിയാൻ പറ്റും. അതാണ് കണ്ണും കണ്ണിൻ്റെ കണ്ണും തമ്മിൽ വ്യത്യാസം. കണ്ണിന് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റിയില്ലെങ്കിലും അതിനറിയാം, മനസ്സുകൊണ്ട് നമ്മളറിയുന്നു കണ്ണിനെക്കുറിച്ച്, കണ്ണിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, കാഴ്ചയെക്കുറിച്ചെല്ലാം മനസ്സ് നമ്മളെ ബോധിപ്പിക്കുന്നു. കണ്ണിനെ നമ്മൾ കുറേയൊക്കെ മനസ്സിലാക്കുന്നു. എന്തുകൊണ്ട്? കണ്ണിൻ്റെ വാസ്തവ സ്വരൂപം അതല്ല. വാസ്തവ സ്വരൂപമാണെങ്കിലും മനസ്സിലാക്കാൻ പറ്റത്തില്ല. കണ്ണ് വിദിതമാണ്, കണ്ണിൻ്റെ കണ്ണ് വിദിതമല്ല. ആണ് തത് വിദിത അന്യദേവ, അത് വിദിതമായ നിന്നും അറിയപ്പെട്ടതിന് തന്നെയുമാണ്. കണ്ണിന് മനസ്സറിഞ്ഞു, കണ്ണിൻ്റെ കണ്ണിന് മനസ്സിനും അറിയാൻ വയ്യ. വിദിത അന്യദേവ എന്ന് പറയുന്നു. അപ്പോൾ വിദിതം എന്തിനെ അറിയപ്പെടുന്ന ഇവിടെ? വിദിതം നാമ യത് വിധിക്രിയ അതിശയന ആപ്തം തദ് വിധിക്രിയ കർമ്മഭൂതം. യത് വിധിക്രിയ അതിശയന ആപ്തം, വിധിക്രിയ അറിയുക എന്ന് പറയുന്നത് ഒരു കർമ്മമാണ്, ഒരു പ്രവൃത്തിയാണ്, മനസ്സിൻ്റെ പ്രവൃത്തി. മനസ്സ് ഒറ്റയ്ക്കും അറിയും, മനസ്സ് ഇന്ദ്രിയങ്ങളോട് കൂടി ചേർന്നും അറിയും. എന്തായാലും അറിയുക എന്ന് പറയുന്ന ഒരു കർമ്മമാണ്, ഒരു പ്രവൃത്തിയാണ്. അവിടെ എന്താണ് പ്രവൃത്തി? മനസ്സിൻ്റെ പരിണാമം, അതാണ് അവിടുത്തെ പ്രവൃത്തി. മനസ്സിൻ്റെ ചലനം, അതാണ് അറിവിലെ പ്രവൃത്തി എന്ന് പറയുന്നത്. കണ്ണ് കൊണ്ട് കാണുമ്പോൾ കണ്ണ് വിഷയങ്ങളോട് ചേരുന്നു, ആ കണ്ണിനോട് മനസ്സ് ചേരുന്നു, അവിടെ എല്ലായിടത്തും പ്രവൃത്തി സംഭവിക്കുന്നു. അപ്പൊ മനസ്സ് സ്വന്തം പ്രവൃത്തിയിലൂടെ ഒരു വിഷയത്തിൽ വ്യാപിക്കുന്നതാണ് ആ വിഷയത്തെക്കുറിച്ചുള്ള അറിവ്. നമ്മൾ പറയുന്നത് വിധിക്രിയ അതിശയന അത്തം. അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് വ്യാഖ്യാനിക്കാൻ കഴിയത്തില്ല. വേദാന്തത്തിലും അദ്വൈതത്തിലും മറ്റും ഇതിന് പ്രക്രിയകളുണ്ട്, പക്ഷെ അത് അപൂർണമാണ്. എങ്ങനെ ഈ അറിവിന്റെ ക്രിയ സംഭവിക്കുന്നു? യുക്തിയുക്തമായൊരു സമാധാനം പറയാൻ സാധ്യമല്ല. അറിവെങ്ങനെ സംഭവിക്കുന്നു, വിഷയജ്ഞാനം എങ്ങനെ സംഭവിക്കുന്നു, വിശദീകരിക്കാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ടാണ് ഭാഷകാരൻ പറയുന്നത് ഇത് മായാമയം എന്ന് പറഞ്ഞാൽ അറിയില്ല എന്നർത്ഥം. മായാമയം എന്ന് പറഞ്ഞാൽ അതാണ്. അറിവുണ്ട്, പക്ഷെ അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയാൻ വയ്യ. അതുകൊണ്ടാണ് മനസ്സിലാക്കാവുന്നതിനോടത്തോളം മനസ്സിലാക്കി വ്യാഖ്യാനിക്കുന്നതാണ് അതിന്റെ പ്രക്രിയ എന്ന് പറയുന്നത്. അതിനുള്ള പറയുന്നത് അതിശയേന വ്യക്തം. അതിശയം ഒന്നേ പറയാൻ പറ്റുമോ? സാറിന് പറയുന്ന എന്താണ്? അന്ധകരണം സൂക്ഷ്മഭൂതങ്ങളാണ്, മൂലപ്രകൃതിയുടെ പരിണാമമാണ്, അല്ലെങ്കിൽ അവിദ്യയുടെ പരിണാമമാണ്, അല്ലെങ്കിൽ താമസി ശക്തിയുടെ പരിണാമമാണ്, അല്ലെങ്കിൽ മായയുടെ സൃഷ്ടിയാണ്, ഇങ്ങനെയെല്ലാം പറയും. അത് ചൈതന്യ സാന്നിധ്യത്തിൽ അത് ചൈതന്യവത്തായിത്തീരുന്നു. എങ്ങനെ ഇത് ചൈതന്യവത്തായിത്തീരും? ചൈതന്യം എന്ന് പറഞ്ഞാൽ ജ്ഞാനം. ജ്ഞാനം അത് നിരുപാധികമാണ്, അല്ലെങ്കിൽ അതിനെ നിർഗുണമെന്ന് പറയാം, അല്ലെങ്കിൽ നിരുപാധികമെന്ന് പറയാം, അല്ലെങ്കിൽ നിർവികാരമാണ്. നിർവികാരമായിരിക്കുന്ന ജ്ഞാനം എങ്ങനെ ഈ മനസ്സിനോട് ചേരും? ബുദ്ധികർണങ്ങൾ ഇതിനോട് ഇതെങ്ങനെ ചേരുന്നു? അത് വിശദീകരിക്കാൻ ആർക്കും സാധ്യമുണ്ട്? ഒരാചാര്യനും അതിന് യുക്തിയുക്തമായൊരു സമാധാനം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണോ മനസ്സ്, ഇന്ദ്രിയങ്ങൾ ഇതെല്ലാം വികാരമുള്ളതാണ്, വ്യത്യസ്തമായ സ്വഭാവമുള്ളതാണ്. ചൈതന്യത്തെ നിർഗുണമെന്ന് പറയുകയാണെങ്കിൽ ഇത് സവണമാണ്, ഇതിൽ സത്വരജസ്തമോ ഗുണങ്ങളോട് കൂടിയതാണ്. ചൈതന്യം നിർവികാരമാണെങ്കിൽ ഇത് വികാരപ്പെടുന്നതാണ്. മനസ്സിന് വികാരമുണ്ട്, കർണങ്ങൾക്ക് വികാരമുണ്ട്. അത്യന്തം പരസ്പര വിരുദ്ധ സ്വഭാവത്തോടു കൂടിയതാണ്. ഭാഷകാരം പറഞ്ഞു തമപ്രകാശവത്. ഇരട്ടും വെളിച്ചവും പോലെ ഒരിക്കലും താരതമ്യപ്പെടുത്താൻ കഴിയാത്ത സ്വഭാവത്തോട് കൂടിയതാണ്. പക്ഷെ അത് കൂടിച്ചേരുന്നു, അതിലൊരു കൂടിച്ചേരൽ സംഭവിക്കും. അതിനാണ് അധ്യാസം എന്ന് മറ്റും പറഞ്ഞിരിക്കുന്നത്. ആ കൂടിച്ചേരലിൽ അറിവുണ്ടാകും ജീവൻ. അപ്പോൾ പരസ്പരം വിരുദ്ധമായിരിക്കുന്നത് എങ്ങനെ കൂടിച്ചേരും? അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതിനെ എങ്ങനെ പരസ്പര വിരുദ്ധമെന്ന് പറയാൻ പറ്റും? അതിന് സമാധാനം പറയുന്ന എന്താണ്? അനിർവാച്യം. അതൊന്നും നിർവചിക്കാൻ സാധ്യമല്ല ആർക്കും. മനുഷ്യന്റെ ബുദ്ധിക്ക് പിടികിട്ടുന്ന കാര്യമുണ്ട്, കാരണം ബുദ്ധി അതിൻ്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് അതിൻ്റെ ആ പ്രക്രിയ എങ്ങനെ സംഭവിക്കുന്നു അതൊന്നും മനസ്സിലാക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഭാഷകാരൻ പറഞ്ഞ അതിശയേന. അതിശയം എന്നേ പറയാൻ പറ്റും. മായയുടെ വൈഭവം എന്നെല്ലാം പറയുന്നു. അങ്ങനെ ഇത് കൂടിക്കലരുത്. ചിത്തും ജഡവും കൂടിക്കലരുത്. ആത്മാവും അനാത്മാവും കൂടി കലരുന്നു. ആ കൂടി കലരുമ്പോൾ അത് ചിന്മയമായിത്തീരുന്നു. നിർഗുണമായിരുന്നത് സഗുണമായി, ജഡമായിരുന്നത് ചൈതന്യവത്തായി, നിർവികാരമായിരുന്നത് വികാരമുള്ളതായി, ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇതാണ് അറിവിന്റെ തലം. അറിയുന്നു ഈ ഒരു കൂടിക്കലകൾ സംഭവിക്കുമ്പോൾ അവിടെ അറിവുണ്ടാകുന്നു. വിധിക്രിയ അതിശയനാക്തം, അതിനാണ് വിധിക്രിയ, ജ്ഞാനക്രിയ എന്ന് പറയുന്നു. മനസ്സിന്റെ പ്രവർത്തനം, അറിവെന്ന് പറയുന്ന വികാരമാണ്. നിർഗുണമായിരിക്കുന്ന സ്വസ്വരൂപത്തിൽ വികാരം സംഭവിക്കുന്നു. അത് വാസ്തവത്തിൽ സംഭവിക്കത്തില്ല, അതുകൊണ്ട് ഭാഷ്യകാരൻ പറഞ്ഞു അത് ആരോപിതമായി സംഭവിക്കുന്നു. പരമാർത്ഥത്തിൽ സംഭവിച്ചില്ലെങ്കിലും സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ബുദ്ധിക്ക് പിടികിട്ടുന്ന കാര്യമല്ല, മറിച്ചത് ബുദ്ധിയുടെ കാരണമാണ്. അതിനെ ബുദ്ധിക്ക് എങ്ങനെ പിടികിട്ടും? നേരത്തെ പറഞ്ഞ ആത്മാശ്രയ ദോഷം വരും. ഒന്നിനും അതിൽ പ്രവർത്തിക്കാൻ കഴിയില്ലെങ്കിൽ ബുദ്ധിക്കും അതിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. അപ്പോൾ ബുദ്ധിയുടെ രഹസ്യം ബുദ്ധിക്ക് വെളിപ്പെടത്തില്ല, പൂർണ്ണമായും വെളിപ്പെടത്തില്ല, ഏകദേശം വെളിപ്പെടും. അതുകൊണ്ടാണ് പറയുന്നത് അതിശയനാപ്തം. അവിടെ ചിത്തും ജഡവും കൂടി ഒരിച്ച് ചേരുന്നു. ചൈതന്യവും ഈ തന്മാത്രകളും, നിർഗുണമായിരിക്കുന്ന ബ്രഹ്മചൈതന്യവും ഈ അവിദ്യാപരിണാമമായിരിക്കുന്ന ഈ താമസ തന്മാത്രകളും കൂടി കലർന്നു ജ്ഞാനപ്രകാശം ഉണ്ടാകും. ആ പ്രകാശം ജ്ഞാനത്തിൻ്റെ, ആ വികാരങ്ങൾ ഈ തന്മാത്രകളുടെ, പരിണാമം തന്മാത്രകളുടെ സ്വഭാവമാണ്. അപ്പോൾ അവിടെ ബുദ്ധിയുണ്ടാകുന്നു, അല്ലെങ്കിൽ മനസ്സുണ്ടാകുന്നു, അല്ലെങ്കിൽ അറിവുണ്ടാകുന്നു. ആ അറിവ് ഒരു ക്രിയയാണ്, അത് മാറിക്കൊണ്ടേയിരിക്കുന്നു, സ്ഥായിയായിരിക്കുന്നത്. ജാഗ്രത എന്ന് പറയുന്നത് പ്രതിക്ഷണം പരിണമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ജാഗ്രതയിലെ അറിവ് ഒരറിവിലായിട്ട് മനസ്സ് നിൽക്കുന്നില്ല, പ്രതിക്ഷണം അത് മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. തദ്വിധിക്രിയാകർമ്മഭൂതം, ആ വിധിക്രിയയ്ക്ക് കർമ്മമായിരിക്കുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ വിഷയമായിരിക്കുന്നത്, അറിവിന് വിഷയമായിരിക്കുന്നതെന്നർത്ഥം. ക്വചിത് കിഞ്ചിത് കസ്യചിത് വിദിതം സ്യാത്. ക്വചിത് അതെവിടെയെങ്കിലും ജാഗ്രതയിലോ സ്വപ്നത്തിലോ ഇനി ഇതിനപ്പുറം ഏതെങ്കിലും ഒരവസ്ഥയുണ്ടെങ്കിൽ അവിടെയോ വിഷയങ്ങൾ പ്രകടമായിക്കൊണ്ടേയിരിക്കുന്നു അറിവിൽ. കിഞ്ചിത്ത് അതെന്തായാലും ശരി, സ്ഥൂലമായി സൂക്ഷ്മമായി കാരണരൂപത്തിൽ അതിനെ തന്നെ നമ്മൾ ആത്മാവായി അനാത്മാവായി എല്ലാം അതാണ് കിഞ്ചിത്ത്. ഏതെങ്കിലും തരത്തിൽ അറിവിൽ വിഷയങ്ങൾ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. കസ്യചിത്ത് ജീവന്മാരാണ്, ഒരു ജീവനിൽ തന്നെ ജാഗ്രതയിൽ ഒരു തരത്തിൽ, സ്വപ്നത്തിൽ മറ്റൊരു തരത്തിൽ, സുഷുപ്തിയിൽ വേറൊരു തരത്തിൽ, ഇതുപോലെ നാനാ ജീവന്മാർക്ക് അറിവും വിഷയവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. പ്രപഞ്ച അനുഭവം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു സർവത്ര. ഇതി സർവമേവ വ്യാകൃതം തദ്വിദിതമേവ. പക്ഷേ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ ഈ വ്യാകൃതത്തിലാണ്, സ്ഥൂലത്തിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥൂലമായ സർവത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. തദ്വിദിതമേവ, എന്താണ് ഇവിടെ വിദിതമായിരിക്കുന്നത് എന്ന് പറയുന്നു. സ്ഥൂലമായിരിക്കുന്ന സർവവും എവിടെയെങ്കിലും എപ്പോഴെങ്കിലും വിദിതമായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ സ്ഥൂലമെന്ന് ഉദ്ദേശിക്കുന്നത് എന്തെല്ലാം അറിവിന് വിഷയമാകുന്നുണ്ടോ അതെല്ലാം സ്ഥൂലം തന്നെ. അല്ലെങ്കിൽ സൂക്ഷ്മമെന്ന് നമ്മൾ എന്തിനെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ആ കരുതുന്നത് അറിവിന് വിഷയമായി കഴിഞ്ഞാൽ അതിന് സ്ഥൂലമെന്നേ വിളിക്കാൻ പറ്റും, സൂക്ഷ്മമല്ല. ഭൗതികമായി നമ്മൾ സ്ഥൂലം സൂക്ഷ്മം എന്ന് വേർതിരിക്കാറുണ്ട്, ആ രീതിയിലല്ല ഇവിടെ പറയുന്നു. ഈ പഞ്ചഭൂതങ്ങൾ സ്ഥൂലമാണ്, പരമാണുക്കൾ സൂക്ഷ്മമാണെന്നൊക്കെ പറയും, അങ്ങനെയല്ല. എന്താണോ നിങ്ങളുടെ അറിവിന് വിഷയമായിരിക്കുന്നതെല്ലാം വ്യാകൃതം തന്നെ സ്ഥൂലമായത് തന്നെ. ഇതാണെങ്കിലോ തസ്മാത് അന്യത്, ഈ പറയുന്ന പരം ഈ ശിഷ്യൻ അറിയാൻ ആഗ്രഹിക്കുന്ന ആ വസ്തു അതിനപ്പുറമാണ്, അറിയപ്പെടുന്നതിൽ നിന്നെല്ലാം അന്യമാണ് എന്ന് അതിനെക്കുറിച്ച് പറയാൻ പറ്റും. അറിവിന് വിഷയമാകുന്നതിൽ നിന്ന് അന്യമാണ്. ഇനി അവിദിതം അജ്ഞാതം ദർഹീതി പ്രാപ്തയ, അങ്ങനെയാണെങ്കിൽ ഇത് അജ്ഞാതമാണോ?